ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് അപ്പോസ്തലനായ പൗലോസ്, വിശ്വാസത്തിൽ നിജപുത്രനായ തിമത്തിയോസ്, അങ്ങനെയാണ് തിമത്തിയോസിനെ താൻ വിശേഷിപ്പിക്കുന്നത്. തിമത്തിയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ നിന്ന് നമുക്ക് ഒരു വചനം വായിക്കാം. ഒന്ന് തിമത്തിയോസ് ഒന്നാം അധ്യായം അതിന്റെ 16-ാമത്തെ വചനത്തിന്റെ ആദ്യ ഭാഗം, അല്ലെങ്കിൽ 15-ന്റെ അവസാന ഭാഗം. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. നോക്കുക, നമ്മള് പൗലോസ് പോലെ ഒരു വിശുദ്ധനിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു പ്രസ്താവനയാണ് നാം ഇവിടെ കാണുന്നത്. പൗലോസ് പറയുകയാണ്, ഞാന് പാപികളിൽ ഒന്നാമനാണ്. ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. അവിടെ അങ്ങ് നിർത്തിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അതിനോട് ചേർത്ത് പൗലോസ് പറയുകയാണ്, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? പൗലോസ് ഈ ലോകത്തിലുള്ളവരേക്കാൾ എല്ലാം വെച്ച് ഏറ്റവും വലിയ പാപിയായിരുന്നു എന്നാണോ? ഫിലിപ്പിയർ എഴുതിയ ലേഖനത്തിലെ പൗലോസ് താനെ വേറൊരു സന്ദർഭത്തിൽ പറയുന്ന കാര്യം നമുക്കറിയാം. ഫിലിപ്പിയർ എഴുതിയ ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനം നോക്കുക. ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിഞ്ഞ്. ആരെക്കുറിച്ചാണ് പറയുന്നത്? തന്നെക്കുറിച്ചാണ് പറയുന്നത്. ഞാന് ഇസ്രായേൽ ജാതിക്കാരനാണ്, ബെന്യാമീൻ ഗോത്രക്കാരനാണ്, ഇസ്രായേലിൽ നിന്ന് ജനിച്ച എബ്രായനാണ്. ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷൻ എന്ന് പറഞ്ഞു വന്നിട്ട് താൻ പറയുകയാണ്, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിഞ്ഞ്, ബ്ലെയിംലെസ്. ആർക്കും ന്യായപ്രമാണത്തിലെ ഒരു നീതി സംബന്ധിച്ച് എന്നെ കുറ്റം പറയാനായിട്ട് കഴിയില്ല, അത്ര അനിഞ്ഞനാണ് ഞാൻ എന്ന് പറയുന്ന ആ പൗലോസ് തന്നെയാണ് ഇവിടെ ഇതാ തിമത്തിയോസിന് ലേഖനം എഴുതുമ്പോ താന് പറയുന്നത്, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് താന് ആ നിലയിൽ പറയുന്നത്? പ്രിയമുള്ളവരെ, നാം നമ്മുടെ ഒരു ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്കെന്താ തോന്നുന്നത്? നമ്മൾ എത്ര വിശുദ്ധരാണ് എന്നാണോ തോന്നുന്നത്? അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ നമുക്കെന്തോ സാരമായ ഒരു തകരാറുണ്ട്. കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ വളരെ പ്രാഗൽഭ്യത്തോടും മക്കളെന്ന പദവിയോടും കൂടെ തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ദൈവത്തെ മുഖാമുഖമായി കാണുന്ന രംഗങ്ങളിൽ, ദൈവത്തെ അഭിനയിക്കുന്ന രംഗങ്ങളിൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കുന്ന രംഗങ്ങളിൽ നമുക്ക് പെട്ടെന്ന് ആ ക്രൂശിൽ നിന്ന് കർത്താവിൽ നിന്നുള്ള തേജസ് നമ്മുടെ നേരെ വീശുമ്പോ, ഓ അയാ മൺവർത്തി, ഞാൻ യോഗ്യനല്ല, ഞാൻ പാപികളിൽ ഒന്നാമൻ എന്നുള്ള ഒരു ബോധ്യമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അതിനു പകരം ഞാന് ഇവിടെ ഇരിക്കുന്നവരെക്കാളും എല്ലാം വിശുദ്ധനാണ് എന്നുള്ള നിലയിലാണെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിനെ ആ നിലയിൽ കണ്ടിട്ടില്ല, കർത്താവിനെ കണ്ടിട്ടില്ല. ഇവിടെ ഇതാ പൗലോസ് പറയുന്നു, ഞാൻ പാപികളിൽ ഒന്നാമൻ എന്ന് പറയുമ്പോൾ താൻ എന്തെങ്കിലും ഓ ആ നിലയിലെ വലിയ കഠോരമായ പാപങ്ങൾ ചെയ്യുകയോ അതിൽ ജീവിക്കുകയോ ചെയ്യുന്ന ഒരാളായിട്ടല്ല പറയുന്നത്. മറിച്ച് തന്റെ ഭൂതകാലത്തിലേക്ക് താൻ നോക്കുമ്പോൾ, അല്ലെങ്കിൽ തന്നെ കർത്താവ് വീണ്ടെടുത്തതിന് ശേഷമുള്ള ഈ വർത്തമാനകാലത്തിലുമൊക്കെ നോക്കുമ്പോൾ, തന്നെ സംബന്ധിച്ചിടത്തോളം കർത്താവ് വെച്ചിട്ടുള്ള ആ തേജസ് നമ്മെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ അതിനൊപ്പമായിട്ടില്ലല്ലോ എന്നുള്ളത്, ആ ഞാൻ പാപിയാണ്, ഞാന് ആ അതിലൊന്നാമനാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് തന്നെ നയിക്കുക. പാപത്തിന് പല നിർവചനങ്ങൾ ബൈബിളിൽ കാണാം. പാപത്തിന്റെ പല നിർവചനങ്ങൾ, അതിൽ ഏറ്റവും മനോഹരമായ നിർവചനം എന്ന് പറഞ്ഞാൽ അത് കർത്താവിന്റെ തേജസ്സിൽ കുറവായുള്ളതാണ് എന്ത് പാപം. അല്ലെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു മഹത്വം, ഒരു തേജസ്, നമ്മളിവിടെ മഹത്വത്തെ കുറിച്ച് ചിന്തിച്ചിരുന്നല്ലോ, ആ ഒരു തേജസ്സിൽ കുറവായിട്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വാക്കില്, പ്രവൃത്തിയില്, മനോഭാവങ്ങളിൽ ഉള്ളതെല്ലാം നോക്കുമ്പോൾ അത് പാപമാണ്. ആ നിലയിൽ നോക്കുമ്പോൾ നമ്മൾ പാപികളാണ്. ഞാനൊരു പ്രത്യേക അർത്ഥത്തിലാണോ പറയുന്നത്? ആ നിലയിൽ നോക്കുമ്പോൾ നമ്മൾ കുറവുള്ളവരാണ്, കർത്താവിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് വരാത്തവരാണ്. ആ ഒരു കാര്യം കാണുമ്പോൾ തന്നെ കർത്താവിന്റെ സ്നേഹത്തെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ നടുക്കത്തോടെ പറയും, കർത്താവേ അത് ഞാനാണ് ആ പാപി, മറ്റാരുമല്ല. നാം നമ്മുടെ ഭൂതകാലത്തിലേക്ക് നോക്കുമ്പോഴും ചിലർ പറയാറുണ്ട്, ചിലർ ഈ കൺവെൻഷനുകൾക്കും പെന്തക്കോസ്ത് ക്രിസ്തീയ മീറ്റിംഗുകളിലെ കൺവെൻഷനുകൾക്കൊക്കെ പണ്ട് ബാങ്ക് കൊള്ളയടിച്ചവരും 2 കൊലപാതകം ചെയ്തവരും ഒക്കെ ആയ ആളുകൾ അവർക്കൊക്കെ സാക്ഷ്യം പറയാൻ അവസരം കൊടുക്കും. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ വർണ്ണിച്ച് ഞാന് ചെറുപ്പത്തിലേ മുതലേ മദ്യത്തിനും മയക്കു മരുന്നിനും അടിമയായിരുന്നു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അവരുടെ പാവപ്രവൃത്തികൾ ഇങ്ങനെ വർണ്ണിച്ച് വർണ്ണിച്ച് പറയുമ്പോൾ പാവപ്പെട്ട സഹോദരന്മാർ പലരും വിചാരിക്കൂടാ, ഞാൻ ആയ കാലത്ത് ഇങ്ങനെ ഒന്ന് പോകാഞ്ഞുകൊണ്ടാണല്ലോ എനിക്കിപ്പോ ഒരു സാക്ഷ്യം പറയാനൊരു അവസരം കിട്ടാനോ. അങ്ങനെയല്ല, നമ്മൾ ബാങ്ക് കൊള്ളയടിക്കാനോ ഓ കൊലപാതകം നടത്താനോ വിചാരത്തിൽ ജീവിക്കാനോ ഒന്നും ആ നിലയിൽ ഒന്നും പോയിട്ടില്ലെങ്കിലും നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ച് ദൈവം നോക്കുമ്പോൾ കർത്താവിന് പൂർണ്ണമായിട്ട് ജീവിക്കാനായിട്ട് കൊടുക്കേണ്ടതായിരുന്നു നമ്മുടെ സമയം. ആ സമയത്തെ നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾക്കായിട്ട് കവർന്നെടുത്തപ്പോ അല്ലെങ്കിൽ നമ്മുടേതായ വഴികൾക്കായിട്ട് അതിനെ ചെലവിട്ടപ്പോ കർത്താവിനെ കർത്താവിന്റെ സമയത്തെ നമ്മൾ അപഹരിക്കുകയായിരുന്നു ചെയ്തു. ആ ഒരൊറ്റ കാര്യം മതി നമ്മുടെ ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കി കർത്താവേ ഞാൻ പാപികളിൽ ഒന്നാമനാണ് എന്നുള്ള നിലയിൽ ദൈവസന്നിധിയിലേക്ക് വരാനായിട്ട്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ വചനത്തിലേക്ക് വരുമ്പോ നോക്കുക, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന പൗലോസ് പറയും. താനങ്ങനെ പറയുമ്പോൾ നമ്മളും പലപ്പോഴും മീറ്റിങ്ങുകൾക്കൊക്കെ എഴുന്നേറ്റ് പറയാറുണ്ട്, അല്ലെങ്കിൽ പല സന്ദർഭത്തിലും പറയാറുണ്ട്, ഞാനോ ഞാൻ മഹാപാപിയാണ്, ഇവിടെ ഇരിക്കുന്ന ആരെക്കാളും ഞാൻ കൊടുംപാപിയാണ് എന്നൊക്കെ നമ്മൾ ചിലപ്പോ പറയാറുണ്ട്. പക്ഷേ സഹോദര സഹോദരി, നീ അത് മീൻ ചെയ്യുന്നുണ്ടോ? നീ അത് അർത്ഥമാക്കുന്നുണ്ടോ? ഞാൻ പാപികളിൽ ഒന്നാമൻ എന്ന് ഞാനും നീയും നമ്മുടെ നെഞ്ചത്ത് കൈവച്ച ആ നിലയിൽ പറയുന്നുണ്ടെങ്കിൽ, അത് അർത്ഥമാക്കുന്നുണ്ടെങ്കിൽ, അത് നമ്മളെ ചില മനോഭാവങ്ങളിലേക്ക് നയിക്കും. അതിനെക്കുറിച്ച് നമുക്ക് വളരെ ചുരുക്കമായിട്ട് ചിന്തിക്കാം. നമ്മൾ കർത്താവ് നമ്മളെ പാപികളിൽ ഒന്നാമനായ നമ്മെ വീണ്ടെടുത്തു എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ആ രണ്ടു മൂന്ന് കാര്യങ്ങളിലേക്ക് നമ്മളെ നടത്തണം. ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ മറ്റാരെക്കാളും കൂടുതലായിട്ട് കർത്താവിനെ സ്നേഹിക്കുന്നവരായിരിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലെ കർത്താവ് ഒരു ഉപമ പറയുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 41 മുതലുള്ള വചനങ്ങളിൽ കർത്താവ് പറയുകയാണ്, കടം കൊടുക്കുന്ന ഒരുത്തന് രണ്ട് കടക്കാർ ഉണ്ടായിരുന്നു. ഒരുത്തൻ 500 വെള്ളിക്കാശും മറ്റവൻ 50 വെള്ളിക്കാശും കൊടുക്കാനുണ്ടായിരുന്നു. വീട്ടുവാൻ അവർക്ക് വകയില്ലായികയാൽ അവൻ ഇരുവർക്കും ഇളച്ചു കൊടുത്തു. എന്നാൽ അവരിൽ ആർ അവനെ അധികം സ്നേഹിക്കും? കർത്താവ് ചോദിക്കുകയാണ്, ശിമോനോട് ചോദിക്കുകയാണ്. താന് പരീശന്മാരിൽ ഒരാളുടെ വീട്ടിലെ ചെന്നപ്പോ അവിടെ ആ പരീശനോട് ചോദിക്കുകയാണ്, താനൊരു ഉപമ പറഞ്ഞിട്ട് 500 വെള്ളിക്കാശും 50 വെള്ളിക്കാശും രണ്ടു പേർക്ക് ഇളച്ചു കൊടുത്തു. ഇവരിൽ ആരാണ് ഇളച്ചു കൊടുത്തവനെ അധികം സ്നേഹിക്കുക? അതിന് ശിമോൻ പറഞ്ഞ മറുപടി എന്താണ്? അധികം ഇളച്ചു കിട്ടിയവൻ എന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് ശിമോൻ പറഞ്ഞു. അവനവനോട് നീ വിധിച്ചത് ശരി എന്ന് പറഞ്ഞു. കർത്താവ് ഈ ഉപമ പറയുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട്. എന്താ? ശിമോൻ ആ പരീശൻ കർത്താവിനെ വീട്ടിലെ ഭക്ഷണത്തിന് വിളിച്ചെങ്കിലും ഓ ഒരു വിശിഷ്ടാതിഥിയെ സ്വീകരിക്കേണ്ട ഉപചാരങ്ങളോടെയല്ല ശിമോൻ കർത്താവിനെ സ്വീകരിച്ചത്. അവൻ എന്ത് ചെയ്തില്ല? അവന് കർത്താവ് തന്നെ പറയുന്നു, ഞാൻ നിന്റെ വീട്ടിൽ വന്ന് നീ എന്റെ കാലിന് വെള്ളം തന്നില്ല, നീ എനിക്ക് ചുംബനം തന്നില്ല, ഈ നിലയിൽ എന്നെ സ്വീകരിച്ചില്ല. അതേസമയം നിന്റെ വീട്ടിൽ വിരുന്നിന് ഞാൻ ഇരിക്കുമ്പോ ഇതാ പാപിനിയായ ഒരു സ്ത്രീ വന്നിട്ട് ആ പട്ടണത്തിലെ ഒരു സ്ത്രീ വന്നിട്ട് അവൾ പാപിയാണ്, ആ പട്ടണത്തിലെ പാപിനിയായ ഒരു സ്ത്രീ, അവളുടെ പേരില്ല, നോക്കുക, പട്ടണത്തിലെ പാപിനി. അങ്ങനെ ഒരു സ്ത്രീ വന്നിട്ട് യേശുവിനെ എന്ത് ചെയ്തു? യേശുവിന്റെ പിന്നിൽ നിന്നുകൊണ്ട് അവള് അതിന്റെ 37-ാമത്തെ വചനം മുതൽ നമ്മൾ നോക്കുക. യേശു പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിൽ ഇരിക്കുന്നത് അറിഞ്ഞ് ഒരു വെങ്കൽസരണി പരിമളതൈലം കൊണ്ടുവന്ന് പുറകിൽ നിന്ന് അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്ന് കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി തലമുടി കൊണ്ട് തുടച്ച് കാൽ ചുംബിച്ച് തൈലം പൂശി. ഇത് കണ്ടപ്പോൾ ശിമോൻ വിചാരിച്ചു, ഇവൾ പാപിയാണ് എന്നുള്ളത് കർത്താവ് അറിഞ്ഞുകൂടാ. ആവർത്തന പുസ്തകം 23-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വചനം അനുസരിച്ച് ഓ പാപിനിയായ ഒരു സ്ത്രീ അല്ലെങ്കിൽ വ്യഭിചാരകർമ്മത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ, അവൾക്ക് കിട്ടുന്ന പ്രതിഫലത്തിന്റെ ഒരു പങ്ക് ദൈവാലയത്തിൽ കൊണ്ടുവന്ന് ഇടാനായിട്ട് പാടില്ല. ആ ഒരു തത്വം അനുസരിച്ച് പരീശനായ ശിമോന് ഈ തത്വം എന്നെ അറിയാം, ഈ പ്രമാണം എന്നെ അറിയാം. അങ്ങനെയുണ്ടെങ്കിൽ ഈ പാപിനിയായ സ്ത്രീ അവള് സമ്പാദിച്ച തുക കൊണ്ട് വാങ്ങിച്ച ഈ വെങ്കൽഭരണി ആ പരിമള തൈലം യേശുവിന്റെ കാൽക്കൽ പൂശില്ലല്ലോ, ഇത് പ്രമാണങ്ങൾക്കെതിരല്ലേ. ഇങ്ങനെയൊക്കെ ആ പരീശൻ അവന്റെ ന്യായപ്രമാണം വെച്ച് ചിന്തിക്കാനായിട്ട് തുടങ്ങിയിട്ട് അവന് ഉള്ളില് ഇവന് തീർച്ചയായിട്ടും ഈ സ്ത്രീ ആരാണെന്ന് അറിയാത്തവനാണ്, ഇവനൊരു പ്രവാചകനാണെങ്കിൽ ഇത് അറിയുമായിരുന്നു എന്നെല്ലാം ഹൃദയത്തിൽ ചിന്തിച്ചപ്പോ അവന്റെ ചിന്തകളെ മനസ്സിലാക്കിയിട്ട് യേശു പറയുന്ന ഉപമയാണ്. നോക്കുക, ഒരാൾക്ക് 500 വെള്ളിക്കാശ് ഇളച്ചു കിട്ടി, മറ്റൊരാൾക്ക് 50 ഇളച്ചു കിട്ടിയുള്ളൂ. ശിമോൻ എന്ന് പറയുന്ന പരീശൻ അവനെ തന്നെ നോക്കുമ്പോൾ അവൻ വളരെ ഭക്തനാണ്, കാര്യങ്ങളെല്ലാം വള്ളിക്കുള്ളിൽ തെറ്റാതെ ചെയ്യുന്നവനാണ്. പക്ഷേ അവന് കർത്താവിനോടുള്ള സ്നേഹം എത്രയേയുള്ളൂ, 50 വെള്ളിക്കാശ് ഇളച്ചു കിട്ടിയതുപോലെ മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ പാപിനിയായ സ്ത്രീക്കോ അവൾക്കിതിന് ഒരർഹതയുമില്ല. കർത്താവേ, എനിക്കിതിന് ഒരർഹതയുമില്ല, ഇവിടെ പരിശുദ്ധനായ അങ്ങയുടെ പാദപീഠത്തിൽ നിൽപ്പാൻ എനിക്കൊരു യോഗ്യതയുമില്ല എന്നുള്ള നിലയിൽ അവൾ അവളുടെ പാപത്തെക്കുറിച്ചും അവൾക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ അവസ്ഥയെക്കുറിച്ചും ഒക്കെ ഓർത്ത് കരഞ്ഞ് നിലവിളിച്ച് ഹൃദയം തകർന്നവളായിട്ട് കർത്താവിന്റെ പാദത്തെ ചുംബിച്ചുകൊണ്ട് തലമുടി കൊണ്ട് അവന്റെ കാലുകളെ ആ തുടച്ചുകൊണ്ട് ആ നിലയിൽ നിൽക്കുമ്പോൾ സത്യത്തിൽ അവളുടെ ഹൃദയത്തിന് കർത്താവിനോട് വലിയ സ്നേഹമുണ്ട്, വലിയ നന്ദിയുണ്ട്. സഹോദര സഹോദരി, നീയും ഞാനും ഇന്ന് ഏതവസ്ഥയിലാണ് നിൽക്കുന്നത്? ശിമോന്റെ അവസ്ഥയിലാണോ അതോ ഈ പാപിനിയായ സ്ത്രീയുടെ അവസ്ഥയിലാണോ? എന്തുകൊണ്ടാണ് പാപിനിയായ സ്ത്രീക്ക് ഇത്രയേറെ കർത്താവിനോട് സ്നേഹമുള്ളത്? അവൾക്കറിയാം, എനിക്കിതിനൊരു യോഗ്യതയുമില്ല, എനിക്ക് ധാരാളമായിട്ട് ഇളക്കി കിട്ടി, ഞാൻ പാപികളിൽ മുമ്പനാണ്, പാപിനിയായ സ്ത്രീയാണ്. ആ നിലയില് എനിക്ക് ലഭിച്ചത് മുഴുവൻ അവരുടെ അംഗീകാരമാണ്, അവരുടെ സ്നേഹമാണ് എന്ന് കാണുമ്പോ കർത്താവിനെ ഈ നിലയിൽ സ്നേഹിക്കാതിരിക്കാൻ അവൾക്കാവുകയില്ല. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഇനിയും പാപികളിൽ നമ്മൾ മുമ്പരാണ് എന്ന് കണ്ടാൽ, എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു കർത്തവ്യം തരുന്നുണ്ട്. എന്താ? ഏറ്റവും കൂടുതൽ ഇളച്ചു കിട്ടിയെങ്കിൽ കർത്താവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ നീയും ഞാനും ബാധ്യസ്ഥനാണ്. ആ നമ്മള് പാപികളിൽ ഒന്നാമനാണെന്ന് നമ്മൾ വെറുതെ മീറ്റിംഗിൽ പറയുകയോ ആളുകൾ കൂടുന്നിടത്ത് പറയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതോട് ചേർന്ന് നമ്മോട് തന്നെ തിരിഞ്ഞ് ആ വചനം പറയുന്നുണ്ട്, നിന്ന് പാപിയിൽ മുമ്പനാണെന്ന് നീ പറയുന്നുണ്ടോ? നിനക്ക് അധികം ഇളച്ചു കിട്ടി എന്ന് നീ പറയുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നീ സ്വാഭാവികമായിട്ടും കൂടുതൽ ഇളച്ചു കിട്ടിയവൻ കൂടുതൽ സ്നേഹിക്കണം, കർത്താവിനെ അധികം സ്നേഹിക്കണം. പ്രിയമുള്ളവരെ, കർത്താവിനെ നമ്മൾ അധികം സ്നേഹിക്കേണ്ടതായിട്ടുണ്ട്. നാൾതോറും ക്രിസ്ത്യ ജീവിതത്തിൽ മുന്നോട്ട് വരും തോറും കർത്താവിനോടുള്ള സ്നേഹം ഇന്നലേക്കാൾ ഇന്ന് കൂടിക്കൂടി വരുന്നു. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഇരിക്കുന്നു? കർത്താവിനോടുള്ള സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് നമ്മുടെ പാപാവസ്ഥയെ നമ്മൾ വേണ്ട വിധത്തിൽ കാണുന്നില്ല. പാപികളിൽ മുമ്പനാണെന്ന് നമ്മൾ പറയുന്നുണ്ടായിരിക്കും, പക്ഷെ അത് നമ്മൾ അർത്ഥമാക്കുന്നില്ല. അർത്ഥമാക്കിയിരുന്നെങ്കിൽ നമ്മൾ കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുമ്പോൾ കർത്താവ് നിന്നെ വിഷമിപ്പിക്കുന്നത് എന്താണ്? 139-ാമത്തെ സങ്കീർത്തനത്തിലെ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ടല്ലോ. സങ്കീർത്തനക്കാരൻ കർത്താവിനോട് അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, ദൈവത്തോട് അടുത്ത് ചെന്നിട്ട് പറയുന്ന ആ സങ്കീർത്തനത്തിന്റെ ഒടുവില് അതിന്റെ 24-ാമത്തെ വചനം, ദർശനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ, ദൈവമേ എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ, ദർശനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. സങ്കീർത്തനക്കാരൻ ഒരു പഴയ നിയമ ഭക്തം ദാവീദ് പറയുകയാണ്, കർത്താവേ ഞാൻ നിന്റെ അടുത്ത് വരുമ്പോ നിനക്ക് എന്നെ കുറിച്ചുള്ള പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് എവിടെയെങ്കിലും എന്റെ ഹൃദയത്തിൽ ഒരു കുഴപ്പമുണ്ടെങ്കിൽ, ഒരു ആ നിലയിൽ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ, കർത്താവേ അവിടുത്തെ വിരല് അവിടെ സ്പർശിക്കണമേ. ലിവിംഗ് ബൈബിളിൽ നമ്മൾ അങ്ങനെയാണല്ലോ കാണുന്നത്. എവിടെയാണോ കർത്താവേ നീ ആഗ്രഹിക്കുന്ന നിലയിൽ എന്റെ ജീവിതത്തിൽ ഒരു ഒരു ആ നിലയിൽ ഒരു വർധന കാണാത്തത്, എവിടെയാണോ ആ കുറവുള്ളത്, അവിടെ തന്നെ കർത്താവേ അവിടുത്തെ വിരൽ സ്പർശിക്കണമേ. സ്പർശിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ അതിന്റെ വിഭാഗം മാനസാന്തരപ്പെടും, ബലാത്കാരത്തോടെ കർത്താവിനെ വീണ്ടും സേവിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ഈ നിലയിലായിരിക്കാം. എങ്ങനെയെങ്കിലും ഒരു പൊത്തുവരുത്ത ജീവിതമായിട്ട് ഞായറാഴ്ച വന്നു മീറ്റിംഗിൽ വന്നു കൂടി അങ്ങനെ അങ്ങ് പോവുകയല്ല. ക്രിസ്തീയ ജീവിതം കർത്താവിനോടുള്ള സ്നേഹമെന്ന് പറയുന്ന ആന്തരികമായ ഒരു കാര്യമാണ്. മറ്റാർക്കും അത് കാണാനായിട്ട് കഴിയില്ല. നമ്മൾ നടക്കുമ്പോ, പോകുമ്പോ, വരുമ്പോ കർത്താവേ നിനക്ക് വേണ്ടി എനിക്ക് ഇത്രേ ചെയ്യാൻ കഴിയുന്നുള്ളൂ, ഇതിന്റെ അപ്പുറത്ത് എനിക്ക് ചെയ്യാം. ഓ, എനിക്ക് എന്റെ സഹോദരന്മാരെ ഈ നിലയിലെ എനിക്ക് സൽക്കരിക്കാൻ കഴിയുന്നുള്ളൂ, ഇതിനപ്പുറത്ത് എനിക്ക് സൽക്കരിക്കണം, ഇത്രേ കഴിയുന്നുള്ളൂ, പോരാ പോരാ. ആ നിലയിലുള്ള കർത്താവിനോടുള്ള സ്നേഹത്തിൽ ആ നിലയില് നമ്മൾ ചെയ്യണം. ഈ പാപിനിയായ സ്ത്രീയുടെ കയ്യിൽ ഒരു വെങ്കൽപ്പരണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവരുടെ കയ്യിൽ രണ്ടെണ്ണം ഉണ്ടെന്ന് ഇരിക്കട്ടെ. അവളെന്ത് ചെയ്യും? ഒരു വെങ്കൽഭരണി കർത്താവ് പരിമളം കർത്താവിന്റെ കാൽക്കൽ പൂശിയേച്ച് മറ്റേത് ഏതായാലും, അവൾ ഒരു സ്ത്രീയല്ലേ, അവൾക്കും പെർഫ്യൂമിനോടൊക്കെ താല്പര്യമുണ്ട്. അത് കർത്താവിന്റെ അടുത്ത് അത്രയൊക്കെ മതി. നമ്മള് ബുദ്ധിയായിട്ട് കാര്യങ്ങൾ ചെയ്യണമല്ലോ. നമ്മൾ മനുഷ്യരൊക്കെ അല്ലേ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ കാര്യം നോക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം. നമ്മൾ കാര്യങ്ങളെ വളരെ ബുദ്ധിയായിട്ടും ഒക്കെ ചെയ്യണം. ഉടനെ നമ്മൾ ഒരു വാക്യം ഉച്ചരിക്കും, ബുദ്ധിയിൽ മുതിർന്നവരാകുകയും. അങ്ങനെ കർത്താവ് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ നിലയില് നമ്മൾ വേണം, എല്ലാത്തിനും ഉണ്ടല്ലോ ചില ലിമിറ്റൊക്കെ. സഹോദര, നിനക്ക് മുൻപേ ആ സങ്കുചിതമായ മനോഭാവത്തെ സാധൂകരിക്കാൻ 100 വാക്യങ്ങൾ കിട്ടും. ഇവള് ഇവളുടെ കയ്യിൽ രണ്ടാമതൊരു വെങ്കൽഭരണി ഉണ്ടെങ്കിൽ അത് പിന്നത്തേക്ക് അവളുടെ മുടിയില് പൂശാനായിട്ട് മാറ്റിവെക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒരെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ, അത് പൊട്ടിച്ചൊഴിച്ചു. ഒന്നുകൂടെ ഉണ്ടായിരുന്നു, അതും പൊട്ടിച്ചൊഴിച്ചേനെ. ഈ ഹൃദയം അവളെ പൊട്ടിച്ചൊഴിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അത് അവള് ചെയ്തതിനുമായിരുന്നു. സഹോദര സഹോദരി, നീ ഞാനും കർത്താവ് നമ്മളെ പാപികളിൽ ഒന്നാമരായിട്ട് നമ്മളെ ആ നിലയിലുള്ള അവസ്ഥയിൽ നിന്ന് വീണ്ടെടുത്തു എന്ന് കാണുന്നുണ്ടെങ്കിൽ പോട്ടെ, ഈ ജീവിതത്തെ ആ നിലയിൽ എറിയുകളയാൻ നമുക്ക് കഴിയണം. കർത്താവിനോടുള്ള സ്നേഹം ആ നിലയിലുണ്ടോ? അതോ ഒരു പരിധി വെച്ച് മതി, ഇത്രയൊക്കെ മതി. ആ നിലയിലാണോ കാണുന്നത്? നമ്മൾ കർത്താവിന്റെ സ്നേഹത്തെ കാണുമ്പോഴും കർത്താവ് നമുക്ക് ചെയ്തതിനെ കാണുമ്പോഴും നമ്മൾ കൂടുതൽ കൂടുതൽ നൽകാനായിട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് തന്നെ തയ്യാറാവും. എന്തിനാണ് ഈ കർത്താവ് ശിഷ്യത്വത്തെ കുറിച്ച് പറയുമ്പോ ആ നിലയിലെ 3 പടികളെ കുറിച്ചൊക്കെ പറയുന്നത്? തന്റെ അടുത്തേക്ക് വന്ന തന്നോടൊപ്പം വന്ന പുരുഷാരത്തെ കണ്ടപ്പോ കർത്താവ് എന്തിനാണ് തിരിഞ്ഞു നോക്കി ഈ ശിഷ്യത്വത്തിന്റെ 3 പടികളെ പറഞ്ഞത്? നിങ്ങളെ നിങ്ങളുടെ അപ്പനെയും അമ്മയെയും ഓ ബന്ധുപുത്രാദികളെയും സഹോദരങ്ങളെയും ഭാര്യയും ഒക്കെ ഉപേക്ഷിക്കുന്ന ഒരു കാര്യം പറഞ്ഞു. ഓ നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ പൊസഷൻസ് അതിനെ വിട്ടുകളയുന്ന കാര്യം പറഞ്ഞു. അതുപോലെ അതിനു അപ്പുറത്ത് നിങ്ങളുടെ സ്വന്തം ജീവനെയും ത്യജിക്കുന്ന കാര്യം പറഞ്ഞു. എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്? കർത്താവ് നമ്മിൽ നിന്നുള്ള ഏറ്റവും സുപ്രീമായ ലവ്, ഏറ്റവും വലിയ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളെ തന്നെ വെറുതെയാക്കി കളയുന്ന, ആ വെങ്കൽപ്പരണി പോലെ ഉടച്ചു കളയുന്ന ഒരു സ്നേഹം, അത് കർത്താവിന് വേണം. അല്ലെങ്കിൽ കർത്താവിന് നിങ്ങൾ പറയാൻ വരുന്നില്ലോ, നമ്മൾ ഈ ലോകത്താണ് ജീവിക്കുന്നത്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നിങ്ങൾ ഞായറാഴ്ചകളിൽ കൃത്യമായിട്ട് മീറ്റിംഗിന് വരണം, ഇടയ്ക്കുള്ള മീറ്റിംഗ് ഉണ്ടെങ്കിൽ അതൊന്നും മുടക്കരുത്, കൃത്യമായിട്ട് ദശാംശം ഇടണം. ഇങ്ങനെ ഒരു ചിട്ടയല്ല പറഞ്ഞു പോയത്. മറിച്ച് നമ്മള് നമ്മുടെ ജീവിതകാലം മുഴുവൻ ശ്രമിച്ചാലും പിന്നെയും ബാക്കി കിടക്കുന്ന നിലയിൽ ശിശുത്വത്തിന്റെ പടികളാണ് പറഞ്ഞിട്ട് പോയത്. ആർക്കാണ് പറയാൻ കഴിയുന്നത് ഞാൻ എന്റെ സ്വന്തം ജീവനെ മുഴുവനും ത്യജിച്ചു കഴിഞ്ഞു എന്ന് പറയാൻ ആർക്ക് കഴിയും? പൗലോസിനത് കഴിഞ്ഞില്ല, ഞാൻ അതിന് കാണുന്നു എന്നാണ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, എന്തിനാണ് അങ്ങനെ ഒരു കാര്യം നമ്മുടെ മുമ്പിൽ കർത്താവ് വെച്ചത്? പോരാ പോരാ, കർത്താവ് ഞാൻ ഇനിയും സ്നേഹിക്കും, ഇത്രയും എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ, ഇതിന്റെ അപ്പുറത്ത് ഞാനത് ചെയ്യും. എന്തുകൊണ്ട്? പാപികളിൽ മുമ്പിലാണ് ഞാൻ. ആ ബോധ്യമാണ് നമ്മളെ ഇതിലേക്ക് നയിക്കുന്നത്. സഹോദര സഹോദരി, നീയും ഞാനും ഒരു പരിധി വെച്ച് കർത്താവിനെ പിന്തുടരുന്നത് ആണെങ്കിൽ നമുക്ക് ആഴത്തിലേക്ക് നീങ്ങാം. കാരണം നമ്മൾ പാപികളിൽ ഒന്നാമരാണ്. നമുക്ക് ഈ പാപികളിൽ ഒന്നാമനാണ് എന്നുള്ള ബോധ്യം രണ്ടാമത് നമ്മളെ നയിക്കേണ്ടത് ഏതിലേക്കാണ്? ഞാനിപ്പോൾ പറഞ്ഞു, കർത്താവിനോടുള്ള സ്നേഹത്തിൽ നമ്മൾ വർദ്ധിച്ചു വരണം. ഓ നമുക്ക് കൂടുതൽ ഇലക്കി കിട്ടി, നമ്മൾ കൂടുതൽ സ്നേഹിക്കണം. എന്നാൽ നമ്മൾ പാപികളിൽ ഒന്നാമരാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ അത് നമ്മളെ എന്തിലേക്ക് നയിക്കണം? രണ്ടാമതൊരു കാര്യമെന്ന് പറയുന്നത്, ഓ നാം ശരിക്കും ആ കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മള് മറ്റാരെയും വിധിക്കാനായിട്ട് നമുക്ക് കഴിയുകയില്ല. മറ്റെല്ലാവരെയും നമ്മൾ സഹോദരനായിട്ട് വിട്ടയക്കും. എന്ന് വെച്ചാൽ എന്താ ഞാൻ ഉദ്ദേശിച്ചത്? ഞാനാണ് പാപിയിൽ ഒന്നാമൻ. പൗലോസിന്റെ ആ വചനം ശ്രദ്ധിക്കുക. പൗലോസ് പറയുകയാണ്, പാപികളിൽ ഞാൻ ഒന്നാമൻ. അപ്പൊ പൗലോസ് പാപിയിൽ ഒന്നാമനാണെങ്കിൽ ബാക്കി അവിടെ ഇരിക്കുന്നവരൊക്കെ എന്താ? രണ്ടാമരോ മൂന്നാമരോ പത്താമതോ 100-ാമതുകാരോ ഒക്കെയാണ്. ഒന്നാമത്തെ പാപിക്ക് പിന്നെ ആരെയും വിധിക്കാനായിട്ട് ഒക്കുമോ? കാര്യം അവിടെ ഇരിക്കുന്നവരെയും വെച്ചെല്ലാം ഏറ്റവും വലിയ പാപി ഞാനാണെങ്കിൽ പിന്നെ അതിനേക്കാൾ കുറഞ്ഞ ആളുകളെ എനിക്ക് വിധിക്കാനായിട്ട് ഒക്കുമോ? ഒക്കെയില്ല. കൊലപാതകത്തിന് ശിക്ഷിക്കപ്പെട്ട ഒരാള് ഒരു കോടതിയിൽ നിൽക്കുമ്പോൾ ഒരു പോക്കറ്റ് അടിക്കാരനെ അവിടെ കൊണ്ടുവന്നു. ഉടനെ ഈ കൊലപാതകത്തിന് ശിക്ഷിക്കപ്പെട്ട ആളിന് പോക്കറ്റ് അടിക്കാരനെ നോക്കി, ആ നിന്നേക്കാൾ ഞാൻ കേമനാണെന്ന് പറയാൻ ഒക്കുകയില്ല. അവനാണ് ഏറ്റവും ആ കോടതിയിൽ അന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷയ്ക്ക് യോഗ്യനായിട്ടുള്ള ഏറ്റവും വലിയ തെറ്റ് ചെയ്തവൻ. പോക്കറ്റ് അടിക്കാരൻ അതിൽ കുറഞ്ഞേ ഉള്ളൂ. സഹോദരി, നിന്റെ അടുത്തിരിക്കുന്ന സഹോദരിയെ, അല്ലെ നിന്നോടൊപ്പം ദൈവം കൂട്ടെന്ന് തന്നിരിക്കുന്ന സഹോദരനെ, നീ എങ്ങനെയാ നോക്കുന്നത്? എങ്ങനെയാണ് നോക്കുന്നത്? ഞാനാണ് പാവിയിൽ ഒന്നാമൻ എന്ന പൊസിഷനിൽ നീ നിൽക്കുന്നുണ്ടോ? നിൽക്കുന്നുണ്ടെങ്കിൽ മറ്റെല്ലാവരെയും എല്ലാവരെയും വെറുതെ വിടും. ഏതായാലും എന്റെ അത്രയും ഭാവിയല്ലല്ലോ. ഒരാളുടെ ഒരു കുറവ് നമ്മൾ കണ്ടെന്നിരിക്കട്ടെ. കണ്ടാൽ നീ എന്താ ചിന്തിക്കേണ്ടത്? ഏതായാലും എന്റെ അത്രയും കുഴപ്പമല്ലല്ലോ എന്നുള്ള അലവൻസ് കൊടുക്കാൻ കഴിയില്ലേ? തീർച്ചയായിട്ടും ഭാവികളിൽ ഒന്നാമൻ എന്നുള്ള കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാണ് കൊണ്ടുവരേണ്ടത്. നമ്മൾ നോക്കുക, നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ ഒരു കർത്താവ് പറഞ്ഞ ഒരു കാര്യം നമ്മൾ കാണാനായിട്ട് കഴിയും. അതിന്റെ 6-ാം അധ്യായത്തില് അതിന്റെ 36-ാമത്തെ വചനം, അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സനിവുള്ളവനാകുന്നത് പോലെ നിങ്ങളും മനസ്സനിവുള്ളവരാകുകയും വിധിക്കരുത്, എന്നാൽ നിങ്ങളെയും വിധിക്കയില്ല. നോക്കുക, കർത്താവായ യേശു ക്രിസ്തു പർവ്വത പ്രസംഗത്തിന്റെ ഒരു ചെറിയ രൂപമാണ് ലൂക്കോസിന്റെ 6-ാം അധ്യായത്തിലെ നമ്മൾ കാണുന്നത്. ഈ പർവ്വത പ്രസംഗത്തിലെ കർത്താവ് പറഞ്ഞതെന്താ? നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനാകുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീ എന്നാണ് പറഞ്ഞത്. ആ വചനത്തിന്റെ മുമ്പാകെ നമ്മൾ പലപ്പോഴും അത്ഭുതപ്പെട്ടു നിന്നിട്ടുണ്ട്. എങ്ങനെയാണ് സ്വർഗസ്ഥനായ പിതാവിനെ പോലെ നമുക്ക് പൂർണരാകാൻ ഒക്കുന്നത്? ദൈവത്തിന്റെ വിശുദ്ധിയിൽ നമുക്ക് വിശുദ്ധിയിൽ ദൈവത്തോടൊപ്പം ആകാൻ ഒക്കുമോ? ഒരിക്കലും ഒക്കെയില്ല. ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ നമുക്ക് ദൈവത്തോടൊപ്പം ആകാൻ ഒക്കുമോ? ഒരിക്കലും ഒക്കെയില്ല. ഒരു കാര്യത്തിലും മറ്റൊരു കാര്യത്തിലും നമുക്ക് ദൈവത്തോടൊപ്പം ആകാനായിട്ട് കഴിയില്ല. സൽഗുണ പൂർണ്ണ ആകുവാനായിട്ട് കഴിയില്ല. പക്ഷെ ഒരു കാര്യത്തിൽ കഴിയും, ഒരു കാര്യത്തിൽ കഴിയും. ഏത് കാര്യമാണത്? ദൈവം എന്താ ചെയ്യുന്നത്? തന്നോട് തെറ്റ് ചെയ്യുന്ന ഒരു 1,000 കോടി ആളുകൾ ഉണ്ടെങ്കിൽ 1,000 കോടി ആളുകളോട് ദൈവം ചെയ്തു ക്ഷമിച്ചു, അവരെ കൃപ വിട്ടു. സഹോദര സഹോദരി, എനിക്കും നിനക്കും ക്ഷമ കൊടുക്കാൻ 1,000 കോടി ആളുകളൊന്നുമില്ല. വിരലയിൽ ഉണ്ടാവുന്ന 5-ോ 6-ോ പേരേ ഉള്ളൂ. പക്ഷെ ആ 6 പേർക്കും അല്ലെങ്കിൽ ആ 7 പേർക്കും നമ്മൾ ക്ഷമ കൊടുത്ത് വിടുമ്പോ, അവരെ വെറുതെ വിടുമ്പോ നമ്മൾ എന്ത് ചെയ്യുക? സ്വർഗസ്ഥനായ പിതാവിനോടൊപ്പം ആവുകയാണ് ക്ഷമയുടെ കാര്യം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായോ? അതോ ഈ സഹോദരനോട് ഈ ദൂഷണമാണ് രാവിലെ പറയുന്നത് എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ദൈവവചനത്തിൽ പറയുന്നത് സൽഗുണ പൂർണ്ണരാകാനായിട്ട് കഴിയും, പെർഫെക്റ്റ് ആകാൻ കഴിയും. ഏത് കാര്യത്തിലൊക്കും തേജസ്സിൽ വിശുദ്ധിയിൽ നമുക്ക് കർത്താവിനോടൊപ്പം ആകാൻ കഴിയില്ല. ഓ, പരിജ്ഞാനത്തിൽ നമുക്കാകാൻ ഒക്കെയില്ല. സ്നേഹത്തിൽ നമുക്ക് കർത്താവിനോടൊപ്പം ആകാൻ കഴിയുകയില്ല. പക്ഷേ ഭക്തയോഗ സുവിശേഷത്തിലെ ഈ ഭാഗവും ചേർത്ത് ചിന്തിക്കുമ്പോൾ നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്, നമുക്ക് മനസ്സിലിന്റെ കാര്യത്തിൽ, മേൽത്തി കാണിക്കുന്ന കാര്യത്തിൽ, ആളുകളെ നമ്മളോട് തെറ്റ് ചെയ്തവരെ വിട്ടുകളയുന്ന കാര്യത്തിൽ ഒരുപക്ഷെ ദൈവം 10,000 കോടി ആളുകളെ വെറുതെ വിടുന്നുണ്ടായിരിക്കും. നമുക്ക് പക്ഷെ 10 പേരെ മാത്രമേ വിടാനായിട്ടുള്ളായിരിക്കും. പക്ഷെ ആ 10 പേരെയും നമ്മൾ വെറുതെ വിടുന്നെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ പിതാവിനോടൊപ്പം ആ നിലയിൽ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിച്ച ആ പെർഫെക്ഷനിലേക്ക് അവിടെ നമ്മൾ ചുവട് വെക്കുക. ഞാനിത് പറയുന്നത് നമുക്ക് നേരെ തെറ്റ് ചെയ്യുന്ന ആളുകളെ, സഹോദരനാകട്ടെ സഹോദരിയാകട്ടെ, അവരെ നമുക്ക് വെറുതെ വിടാനായിട്ട് കഴിയുന്നുണ്ടോ? വെറുതെ വിടാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ അത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമാണ്. എങ്ങനെ അത് കഴിയുള്ളൂ? പിതാവ് എന്നെ ഒന്നാമനായി എന്നോട് ക്ഷമിച്ചു. ആ ഒരു കോണ്ടാക്റ്റിൽ നിന്നുകൊണ്ടേ നമുക്ക് മറ്റുള്ളവരെ വെറുതെ വിടാനായിട്ട് കഴിയുള്ളൂ, മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ട് കഴിയുള്ളൂ. നമ്മള് കോൺഫറൻസിന്റെ സമയത്ത് ഒരു വാക്യം നമ്മളെ ചിന്തിച്ചല്ലോ, അത് ശലോമോന്റെ ദേവാലയ പണിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെ ചിന്തിച്ചത്. 1 രാജാക്കന്മാർ 6-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വചനമാണ് ദേവദാസൻ ഇവിടെ പറഞ്ഞത്. ആ വചനം എന്ന് പറയുന്നത്, വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൊണ്ട് ആലയം പണിതതിനാൽ അത് പണിയുന്ന സമയത്ത് ചുറ്റിക മഴു മുതലായ യാതൊരു ഇരുമ്പായുധത്തിന്റെയും ഒച്ച ആലയത്തിങ്കൽ കേൾപ്പാനായിട്ടില്ലായിരുന്നു. നോക്ക, ദൈവാലയത്തിന്റെ പണി അവിടെ നടക്കുമ്പോ ഈ കല്ലുകളൊക്കെ എവിടെ വെച്ച് തന്നെ കുറവ് തീർത്തു. ആ കല്ലിന് ഏകോളിപ്പുണ്ടായിരുന്നു, പക്ഷെ അത് എവിടെ വെച്ച് തീർത്തു? വെട്ടുകുഴിയിൽ വെച്ച് തന്നെ അത് തീർത്ത് ഇവിടെ കൊണ്ടുവന്നത് കൊണ്ട് എന്ത് പറ്റിയില്ല? ദേവാലയത്തില് ഇരുമ്പായുധത്തിന്റെ ഒന്നും ഒച്ച കേട്ടില്ല. പ്രിയമുള്ളവരെ, ഇതൊരു വലിയ കാര്യത്തിലേക്കാണ് നമ്മൾ നയിക്കുന്നത്. നമ്മൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ നമുക്ക് മറ്റു പലരെ കുറിച്ചുള്ള ആ വിധിയുടേതായ മനോഭാവങ്ങൾ വരുന്നുണ്ടെങ്കിൽ അവിടെ വെട്ടുകുഴിയിൽ വെച്ച് തന്നെ നമ്മുടെ ഹൃദയത്തില് മനസ്സിൽ ആ കാര്യം വരുമ്പോ തന്നെ നമ്മൾ അവിടെ വെച്ച് തന്നെ അതിന്റെ ആ കോപങ്ങ് ദൈവസന്നിധി കൊണ്ടുവന്ന് അങ്ങ് തീർത്താണ്. പിന്നെന്ത് വരികയില്ല, പിന്നെ ദൈവാലയത്തിൽ വരുമ്പോ ഒച്ച കേൾക്കുകയില്ല. ദൈവാലയത്തിൽ ഇപ്പൊ ഒച്ച കേൾക്കുന്നുണ്ടോ? സഹോദരന്മാര് കൂടി ഒന്നിച്ച് മീറ്റിങ്ങിന് വരുമ്പം വാഗ്വാദത്തിന്റെയും ഓ ഒച്ചപ്പാടിന്റെയും ബഹളം കേൾക്കുന്നുണ്ടോ? ഇവിടെ ഇതാ ശലോമോന്റെ പണിയില് വെട്ടുകുഴിയിൽ വെച്ച് തന്നെ അത് തീർത്തു, അത് പ്രശ്നം തീർത്തു. അതുകൊണ്ട് ഇവിടെ ആലയം പണി നടക്കുമ്പോൾ ഒച്ചയൊന്നും കേൾക്കാനില്ല, ഇരുമ്പായുധത്തിന്റെ ഒച്ചയൊന്നും കേൾക്കാനില്ല. പലപ്പോഴും ഇവിടെ ആലയത്തിൽ ഒച്ച കേൾക്കുന്നുണ്ടെങ്കിൽ അത് വിരൽ ചൂണ്ടുന്ന എന്താ, നീ വെട്ടുകുഴിയിൽ വെച്ച് തന്നെ ആ കാര്യം സെറ്റിൽ ചെയ്തിട്ടില്ല എന്നാണ്. ഒന്ന് പത്രോസില് നമുക്ക് ആ വചനം കാണാം. ഒന്ന് പത്രോസ് അതിന്റെ 4-ാം അധ്യായത്തില് 17-ാം വാക്യം, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. നോക്കുക, നമ്മുടെ ആ മറ്റുള്ളവരെ കുറിച്ചുള്ള ആ വിധി, അത് അവിടെ ആ കാര്യങ്ങള് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ ആ തലങ്ങളിൽ തന്നെ അങ്ങ് തീർക്കണം. ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് അത് വിട്ടുകളയണം. വിട്ടുകളഞ്ഞിട്ട് നമ്മൾ സഹോദരന്മാർ കൂടി വരുമ്പോൾ വിട്ടു കാണുകയില്ല, ഒച്ചകേൾക്കുകയില്ല. ഒരു സഹോദരനിൽ ഒരു കുറവ് കണ്ടാൽ അയ്യോ അത് നോക്കാൻ എനിക്ക് അവകാശമില്ല, കാര്യം ഞാൻ അവനേക്കാൾ 100 മടങ്ങ് പാപിയിൽ ഒന്നാമനാണ്, കൊലക്കുറ്റത്തിന് വിധിച്ചവൻ പോക്കറ്റടിക്കാരന്റെ കാര്യം വിരൽ ചൂണ്ടുന്നത് എങ്ങനെ? ആ മനോഭാവത്തോടെ നമുക്ക് മറ്റുള്ളവരെ വിട്ടുകളയാനായിട്ട് കഴിയും. മൂന്നാമത് നമുക്ക് ഒരു കാര്യം കൂടെ ചിന്തിക്കാം, നമ്മൾ പാപിയിൽ ഒന്നാമനാണ് എന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ ഒന്ന് തീമത്യസിലെ നമ്മൾ ആ വചനത്തിലേക്ക് വരുമ്പോ അതാ പൗലോസ് പറയുന്നത്, ഞാൻ പാപികളിൽ ഒന്നാമൻ. അങ്ങനെ പാപികളിൽ ഒന്നാമനാണ് എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുന്നെങ്കിൽ അത് മൂന്നാമതൊരു കാര്യത്തിലേക്ക് നമ്മളെ നടത്തും. അതെന്താ? ഞാൻ കുഞ്ഞുങ്ങളോട് ജഠോജി ചോദിക്കട്ടെ, പാപിയിൽ ഒന്നാമനാണെങ്കിൽ അവന് എന്തിനർഹത? ഏറ്റവും വലിയൊരു പാപിയുണ്ട് ദൈവത്തിന്റെ മുന്നില്, ഏറ്റവും വലിയൊരു പാപിയുണ്ട്. അവനുള്ള അർഹത എന്താ? മരിച്ചു കഴിഞ്ഞാൽ അവൻ എന്താ അർഹത? അവനെന്തിനെ സ്വർഗത്തിന് അവൻ അർഹതയുണ്ടോ? സ്വർഗത്തിന് അവൻ അർഹതയില്ല, കാര്യം അവൻ പാവിയ. പാവിക്കെന്തേ വിധിച്ചിട്ടുള്ളൂ? നരകമേ വിധിച്ചിട്ടുള്ളൂ. കുഞ്ഞൊക്കെ മനസ്സിലായില്ലേ? പാവിയാണെങ്കിൽ അവനെ പാവിയേക്കെന്തില്ല, പാവിക്ക് അവനെ പാവിയായിരിക്കുന്നിടത്തോളം കാര്യം അവന് നരകമാണ് അവന് വിധിച്ചിട്ടുള്ളത്. ഇവിടെ ഇതാ നമ്മൾ വായിച്ച വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, ഞാന് പാവികളിൽ ഒന്നാമനാണ്. നമ്മൾ ശരിക്കും നമ്മൾ പാവികളിൽ ഒന്നാമരാണ് എന്ന് നമ്മൾ കണ്ടാൽ നമ്മൾ എന്താ പറയും? കർത്താവേ, ഞാൻ നരകശിക്ഷയ്ക്കാണ് അർഹൻ, അതിൽ കുറഞ്ഞൊന്നിനും ഞാൻ അർഹനല്ല എന്നുള്ള നിലയിലേക്ക് നമ്മൾ വരും. അങ്ങനെ വരുമ്പോ നമ്മുടെ ജീവിതത്തിൽ നരകശിക്ഷ കുറഞ്ഞുള്ള എന്തെങ്കിലുമൊക്കെ പീഡനം വന്നാലും നമുക്ക് ഒരു പരാതി ഇല്ലാതെ ഇരിക്കും. ഈ കാര്യം പറയാനാണ് ഞാൻ വന്നത്. ഞാൻ പറഞ്ഞത് വ്യക്തമായോ? ഓ, നീയും ഞാനും പാപിയിൽ ഒന്നാമനാണെന്ന് നമ്മൾ വിശ്വസിച്ചാൽ, നമ്മൾ ശരിക്കും അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് നരകമാണ് ശരിക്കും കിട്ടേണ്ടത്. ആ നരകത്തിൽ കുറഞ്ഞ ഒന്നാ കിട്ടിയെങ്കിൽ നമുക്കെന്താ, അയ്യോ കിട്ടിയത് നമുക്കൊരു അലവൻസ് എന്നുള്ള നിലയിൽ സന്തോഷിക്കാനല്ലേ കഴിയുള്ളൂ. പരാതിപ്പെടാൻ കഴിയുമോ? ഓ, കുടിക്കാൻ ചെന്നപ്പം ഫ്രിഡ്ജിൽ തണുത്ത വെള്ളം വെച്ചിട്ടില്ല. ഞാൻ എത്രയോ വട്ടം പറഞ്ഞിട്ടുള്ളതാണ് തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ വെക്കണം. മനുഷ്യരാകുമ്പോ വെയിലത്തൊക്കെ പോയിച്ചു വരുമ്പോ അപ്പൊ തണുത്ത വെള്ളം കിട്ടാനായിട്ട് നമ്മൾ ആ നിലയിൽ ചിന്തിക്കുമ്പം സഹോദരൻ, നീ ഓർത്തോണം, നിനക്ക് എന്തിനെ അർഹതയുള്ളൂ? നരകത്തിനെ അർഹതയുള്ളൂ. നീ പാവിയിൽ ഒന്നാമനാണെങ്കിൽ ഒന്നുമല്ലെങ്കിൽ അത്ര തണുക്കാത്ത ഒരു വെള്ളമെങ്കിലും നിനക്ക് ഉണ്ടല്ലോ എന്നോർത്ത് പരാതിയല്ല അവിടെ സന്തോഷമാവുള്ളത്. എത്ര നേരമായിട്ട് ആ ബസ്സിന് കാത്തു നിൽക്കുന്നത്? ഇന്നത്തെ കാലത്ത് ബസ്സുകാരൊക്കെ ആണെങ്കിൽ കുറച്ചൊരു സമയനിഷ്ഠ വേണം. സഹോദരി, നിനക്ക് എന്തിനേ അർഹതയുള്ളൂ? നരകത്തിനെ അർഹതയുള്ളൂ. നിനക്ക് അതീ കുറഞ്ഞ ഒന്നുമല്ലേ, നിന്നെ നരകത്തിൽ പിടിച്ചിട്ടില്ലല്ലോ. നിനക്ക് ബസ് 10 മിനിറ്റ് താമസിക്കുന്നതല്ലേ ഉള്ളൂ. ഓ, ആ ഒരു ആംഗിളിൽ കാര്യങ്ങളെ കാണുമ്പോ എന്താ, നമ്മുടെ പരാതികൾ മാറിപ്പോകും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പീഡനങ്ങൾ അതെത്ര വലിയ പീഡനമാണെങ്കിലും നരകശിക്ഷയോട് ഒപ്പമുള്ള പീഡനങ്ങളല്ല. അപ്പൊ നമുക്ക് പറയാം, കർത്താവേ, ഞാന് നരകശിക്ഷയ്ക്ക് അർഹനാണ്, പാപിയിൽ ഒന്നാമനായതുകൊണ്ട് ഞാന് മരണശിക്ഷയ്ക്ക് അർഹനാണ്. എന്നാൽ അതിൽ കുറഞ്ഞൊരു കാര്യമേ നീ എന്റെ ജീവിതത്തെ അനുവദിച്ചുള്ളല്ലോ. അതുകൊണ്ട് ഞാൻ ഈ അനുവദിച്ച കാര്യത്തെക്കുറിച്ച് പരാതിപ്പെടുകയല്ല, മറിച്ച് ഞാൻ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയാനായിട്ട് കഴിയും. നോക്കുക, പാപികളിൽ ഒന്നാമനാണെങ്കിലും അത് നമ്മളെക്കുറിച്ച് തന്നെ പരാതിയില്ലാത്ത ഒരു മനോഭാവത്തിലേക്ക് നമ്മളെ നയിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ വളരെ വേഗം പറയാം. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ വന്നപ്പോ അതിന്റെ ആദ്യത്തെ വാക്യത്തിൽ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു, രണ്ടാമതും ചെയ്തു ഹേരോദാവ് പത്രോസിനെ പിടിച്ച് ജയിലിൽ ഇട്ടു. ഈ സഹോദരന്മാർക്ക് വേണ്ടി സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പത്രോസിനെ എന്ത് ചെയ്തു? ദൂതൻ വന്ന് ആ തടവിൽ നിന്ന് വിടുവിച്ച് പത്രോസ് വന്ന് സഭയുടെ ആ മീറ്റിംഗില് പ്രാർത്ഥനായോഗത്തിലേക്ക് വരിക. ആ പെൺകുട്ടി വാതിൽ തുറന്നു കൊടുത്തു, നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ ആ വിശദമായിട്ട് വായിക്കുന്നില്ല. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം നോക്കുക. അവിടെ രണ്ട് അപ്പോസ്തലന്മാര് തടവിലായി, അതിന് യാക്കോബിന് എന്തോ ചെയ്യും? യാക്കോബ് വാൾ കൊണ്ട് കൊല്ലപ്പെട്ടു, പത്രോസിനെ ദൈവം വിടുവിച്ചു. യാക്കോബിനെ ദൈവം വിടുവിക്കാഞ്ഞത് എന്തുകൊണ്ടാ? അപ്പോസ്തലനല്ലേ? എന്തെങ്കിലും തെറ്റ് ചെയ്തുകൊണ്ടാണോ? ഒന്നുമല്ല. ദൈവത്തിന്റെ സർവജ്ഞതയിൽ ഒരാളെ മരണശിക്ഷയ്ക്ക് വിധേയനാക്കാനായിട്ട് ദൈവം അനുവദിച്ചു കൊടുത്തു, മറ്റൊരാളെ തടവറയിൽ നിന്ന് മോചിതനായി അപ്പോസ്തലനായ പത്രോസ് ആ സഭയുടെ മീറ്റിംഗിൽ വന്നിരിക്കുമ്പോ ആ മീറ്റിംഗിൽ ആരുണ്ട്? ഓ, കൊല്ലപ്പെട്ട അപ്പോസ്തലനായ യാക്കോബിന്റെ ഭാര്യ ആ മീറ്റിംഗിലുണ്ട്. യെരുശലേമിലെ സഭയുടെ മീറ്റിംഗ്. 3 ദിവസം മുമ്പ് തന്റെ ഭർത്താവ് കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ ദൈവം അവനെ കൊല്ലപ്പെടാനായിട്ട് അനുവദിച്ചു. മറ്റൊരു സഹോദരനില്ല, തടവിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്നു. ആ സഹോദരിയുടെ മനസ്സിൽ എന്താ കടന്നു വരേണ്ടത്? എന്റെ ഭർത്താവിനെ മാത്രം വിട്ടില്ല. ദാ മിസസ് പീറ്റർ ഇവിടെ ഇരിപ്പുണ്ട്. മിസസ് പീറ്ററിന് വലിയ സന്തോഷമോ? ഭർത്താവ് തടവിൽ നിന്ന് വിടുവിക്കപ്പെട്ടല്ലോ. എന്താണ് മനസ്സഭാവം? എന്താ? ഓ, ദൈവത്തിന്റെ സർവജ്ഞതയ്ക്ക് കീഴടങ്ങുന്ന ഒരു സഹോദരി. അവളെന്ത് ചെയ്തു? അവളെ ദൈവസന്നിധിയില് അവളെ തന്നെ വിനയപ്പെടുത്തി. കർത്താവേ, എന്റെ ഭർത്താവിനെ തടവറയിൽ നിന്ന് വിടാനായിട്ട് നിനക്ക് ആ നിലയില് സമ്മതമായില്ല. രക്തസാക്ഷിയായിട്ട് മരിക്കാനുള്ള ഒരു വലിയ ഭാഗ്യം എന്റെ ഭർത്താവിന് കൊടുത്തു. ഇതാ പ്രിയ പത്രോസ്, ആ സഹോദരനെ നീ തടവറയിൽ നിന്ന് വിടുവിച്ച് ഇവിടെ കൊണ്ടുവന്നല്ലോ. പ്രൈസ് ദ ലോർഡ്. ഇവിടെ പത്രോസിന്റെ ഭാര്യയുടെ സന്തോഷത്തിൽ ഞാന് പങ്കുചേരട്ടെ എന്ന് പറഞ്ഞ് ആ നിലയില് യാക്കോബിന്റെ ഭാര്യ ആ മീറ്റിംഗില് ആ ഒരു മനോഭാവത്തിലായിരിക്കാം ഇരിക്കുന്നത് എന്നൊരു സഹോദരൻ പറഞ്ഞത് ഞാന് കേൾക്കാനായിട്ട് ഇടയായി. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സർവജ്ഞതയിൽ നമുക്ക് പല കാര്യങ്ങൾ അനുവദിക്കും. ഈ അനുവദിക്കുന്നതിൽ നമുക്ക് അനുവദിച്ച കാര്യത്തിൽ നമുക്ക് തൃപ്തരായിട്ട് ഇരിക്കാൻ ഒക്കുന്നുണ്ടോ? അതോ എന്റെ ഭർത്താവിനെ മാത്രം വിട്ടില്ല, അത് കണ്ടോ, വിട്ടത് ദൈവത്തിന് മോഹപക്ഷമുണ്ടോ? ഇല്ല. നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ സർവാധികാര സർവജ്ഞത എന്നൊക്കെ പറയുന്നതിനെ വലിയൊരു തലത്തിൽ അങ്ങ് നിർത്തിയിരിക്കുക. ഭൂകമ്പം ഉണ്ടാകുമ്പോ, അല്ലെങ്കിൽ മഹാപ്രളയമുണ്ടാകുമ്പോ അതിന്റെ മേലൊക്കെ ദൈവം സിംഹാസനമിട്ട് ഇതിനെയൊക്കെ നിയന്ത്രിക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാ നമ്മുടെ വ്യക്തിപരമായ ഒരു തലത്തിലേക്ക് നമ്മൾ അതിനെ താഴ്ത്തിക്കൊണ്ടുവന്നിട്ടുണ്ടോ? രണ്ട് സഹോദരന്മാർ, ഒരു സഹോദരന്റെ കുഞ്ഞിന് സമയത്ത് വിവാഹം നടന്നു, മറ്റൊരു സഹോദരന്റെ കുഞ്ഞിന് ആ സമയത്ത് വിവാഹം നടന്നില്ല. വിവാഹം നടന്നു. എന്റെ മോളേക്ക് ആ പ്രായം കുറവുള്ള മോളെ വിവാഹത്തിനാണ് ഞാൻ ചെല്ലുമ്പോ എന്താ എന്റെ മനസ്സിലൂടെ പോകുന്നത്? ദൈവമേ, നീ ഇതാണല്ലോ അനുവദിച്ചത്. കർത്താവേ, നന്ദി. എന്റെ സഹോദരന്റെ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരും. രണ്ട് കുഞ്ഞുങ്ങൾ, ഒരു കുഞ്ഞ് നല്ല നിലയിൽ പാസ്സായി, നിന്റെ കുഞ്ഞ് തോറ്റുപോയി. നീ എന്താ ഇതിനോട് അടുത്ത് വരുമ്പോ നിനക്ക് പരാതിയാണോ? അതോ ദൈവത്തിന്റെ സർവജ്ഞതയെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ യാക്കോബിന്റെ ഭാര്യയെ പോലെ ദൈവസന്നിധിയിൽ നിന്നെ തന്നെ താഴ്ത്തുമോ? പലതിന്റെയും, പ്രിയമുള്ളവരെ, ഞാൻ ഒരു കാര്യം പറയാം, പലതിന്റെയും ഉത്തരം നമുക്ക് ഈ കാലഘട്ടത്തിൽ ലഭിക്കുകയില്ല. നമ്മൾ അവിടെ ചെല്ലുമ്പോഴേ പലതിന്റെയും ഉത്തരം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ദൈവത്തിന്റെ സർവജ്ഞതയ്ക്ക് കീഴടങ്ങുക, പരാതികളില്ലാത്തവരായിട്ടിരിക്കുക, ദൈവം ഇതാണല്ലോ നീ അനുവദിച്ചത്, പ്രൈസ് ദ ലോർഡ് എന്നുള്ള നിലയിൽ അതെടുക്കുമ്പോ പരാതിയില്ല, മറ്റൊരാളോടുള്ള താരതമ്യമില്ല. അനുഗ്രഹീതമായ ഒരു ജീവിതമാണ് നമ്മൾ ദൈവത്തിന്റെ സർവജ്ഞതയും സർവശക്തിയും ഒക്കെ വലിയൊരു കാര്യത്തെ കൊണ്ടുവന്ന് വെക്കാതെ നമ്മുടെ പ്രായോഗിക തലത്തിലേക്ക് താഴ്ത്തിക്കൊണ്ടുവരിക. ഓ, രണ്ടുപേരും ഒന്നിച്ച് ബിസിനസ് തുടങ്ങി, ഒരാളെ ബിസിനസ് അനുഗ്രഹിക്കപ്പെട്ടു, നീ ബിസിനസ് തുടങ്ങി, മൂന്നാം ദിവസം കട പൂട്ടി വീട്ടിൽ വന്നിരിക്കുക. എന്നാലും ദൈവം എന്നോട് ഈ നിലയിൽ ചെയ്യാമോ? എനിക്കെന്താ കുഴപ്പം? അവനെന്താ മെച്ചമെന്താ? ദൈവ പ്രിയ സഹോദര, ദൈവത്തിന്റെ സർവജ്ഞതയ്ക്ക് കീഴടങ്ങുക. ആ സഹോദരനെ കണ്ടില്ലേ, ഒരു അസുഖവുമില്ല. മനുഷ്യനായ 50 വയസ്സായ ഡയബറ്റിക് ഒക്കെ വരണ്ടേ? ഇത് ഡയബറ്റിക്കും ഇല്ല, ഐസ്ക്രീം 3 എണ്ണമോ കഴിക്കുന്നത്. എനിക്കോ? എനിക്ക് ഒരെണ്ണം കഴിച്ചാൽ രണ്ടാമത് കഴിക്കണേ ഭാര്യ എവിടെയാണെന്ന് നോക്കണം, കാര്യം ഡയബറ്റിക്ക് കൂടുതല. സഹോദരൻ, നീ എന്താ ചെയ്യുന്നത്? നീ ആരോടാ നിന്നെ തന്നെ താരതമ്യം ചെയ്യുന്നത്? നമുക്ക് ദൈവത്തിന്റെ സർവജ്ഞതയ്ക്ക് കീഴടങ്ങാം. ഓ, യാക്കോബിന്റെ ഭാര്യയെ പോലെ, യാക്കോബ് അപ്പോസ്തലന്റെ ഭാര്യ എന്ത് ചെയ്തു? ഭർത്താവ് കൊല്ലപ്പെട്ട 3 ദിവസം പ്രാർത്ഥനാ യോഗത്തിൽ ഇരിക്കുകയാണ്. അവളുടെ ഹൃദയത്തിൽ വേദനയില്ലെന്നാണോ നിങ്ങൾ കരുതുന്നത്? വേദനയുണ്ട്, വേദനയുണ്ട്. നമ്മുടെ കുഞ്ഞിന്റെ വിവാഹം നടക്കാതെ അവളെക്കാൾ പ്രായം കുറഞ്ഞ ഒരു കുഞ്ഞിന്റെ വിവാഹത്തിൽ സംബന്ധിക്കുമ്പോൾ ഉള്ളിൽ വേദനയുണ്ട്. പക്ഷേ ദൈവത്തിന്റെ സർവജ്ഞതയ്ക്ക് കീഴടങ്ങുക. പരാതിയില്ല, പരാതിയില്ല. അവളുടെ സന്തോഷത്തിൽ, ആ കുടുംബത്തിന്റെ സന്തോഷത്തിൽ പങ്കുചേരാനായിട്ട് നമുക്ക് കഴിയും. പ്രിയമുള്ളവരെ, പരാതിയില്ലാത്ത ഒരു ജീവിതം എത്ര അനുഗ്രഹീതമായ ഒരു ജീവിതമാണ്. എങ്ങനെയാണ് പരാതിയില്ലാത്ത ഒരു ജീവിതത്തിലായിരിക്കാനായിട്ട് കഴിയുന്നത്? ഓ, നരകശിക്ഷയ്ക്ക് മാത്രമർഹനായ എനിക്ക് കർത്താവ് ഇപ്പത്തോളം ഒക്കെ അനുവദിച്ചല്ലോ. നീ തന്നെ എല്ലാത്തിനായിട്ടും നന്ദി, നന്ദി, നന്ദി എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയണം. നമ്മൾ 3 വ്യത്യസ്ത മനോഭാവങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഞാനും നീയും നമ്മൾ പാപികളെ ഒന്നാമരാണ് എന്ന് പറഞ്ഞാൽ അത് നമ്മളെ കർത്താവിനെ അധികം സ്നേഹിക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. നമുക്ക് കൂടുതൽ ഇളച്ചു കിട്ടി കൂടുതൽ സ്നേഹിക്കണം. സഹോദര സഹോദരി, ഞാനും നീയും കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞത്. പക്ഷെ പോരാ, പോരാ, പോരാ കർത്താവെ. ഈ വെങ്കൽ ഭരണിയെങ്കിൽ ഇത് ഉടയ്ക്കും, എന്റെ കയ്യിൽ ഒരു ഭരണി കൂടെ ഉണ്ടെങ്കിൽ അത് ഞാൻ ഉടയ്ക്കും. ആ നിലയിൽ പോരാ, പോരാ. ആ നിലയിൽ കർത്താവിനോടുള്ള സ്നേഹത്തില് വർദ്ധിച്ചു വരാനായിട്ട് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നമുക്ക് മുന്നോട്ട് വരാം, മുന്നോട്ട് വരാം. അതുപോലെ തന്നെ ഞാൻ പാപിയിൽ ഒന്നാമനാണെന്ന് ഞാൻ കാണുന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും എന്നേക്കാൾ കുറഞ്ഞ പാപികളായിട്ട് ഞാൻ കാണും. അവരെ കുറിച്ചൊരു ന്യായവിധി, ഒരു വിധി എന്റെ മനസ്സിലുണ്ടാവുകയില്ല. അവരെ വെറുതെ വിടും, വെറുതെ വിടും. എന്റെ മനസ്സിൽ എപ്പോഴെങ്കിലും ഈ കാര്യങ്ങൾ വന്നാൽ അത് ദൈവഗ്രഹത്തിൽ വെച്ച് തന്നെ ഞാൻ ആ കാര്യം തീർക്കും, വിത്തുകുഴിയിൽ വെച്ച് തന്നെ ഞാൻ ആ കാര്യം തീർക്കും. അത് ആലയത്തിലേക്ക് കൊണ്ടുവരികയില്ല. ആലയത്തിലേക്ക് കൊണ്ടുവന്നാലല്ലേ ഓ ഇരുമ്പായുധത്തിന്റെ ഒച്ച കേൾക്കുകയുള്ളൂ. കാര്യം അവിടെ വെച്ച് തന്നെ ദൈവസന്നിധിയിൽ ഞാൻ അത് തീർക്കും. നോക്കുക, അതുപോലെ തന്നെ ഞാൻ പാപിയിൽ ഒന്നാമനാണെന്ന് നമ്മൾ കരുതുന്നെങ്കിൽ നമുക്ക് നരകശിക്ഷയ്ക്ക് മാത്രമാണ് അർഹത. അതിൽ കുറഞ്ഞൊന്നും ലഭിക്കുന്ന പീഡനങ്ങളെ എല്ലാം കർത്താവിൽ നിന്ന് കിട്ടിയ അലവൻസായിട്ട് കാണാനായിട്ടും ദൈവത്തിന്റെ സർവജ്ഞതയ്ക്ക് കീഴടങ്ങാനായിട്ടും നമുക്ക് കഴിയും. പ്രിയമുള്ളവര്, അനുഗ്രഹീതമായ ഒരു ജീവിതമാണിത്. അനുഗ്രഹീതമായ ഒരു ജീവിതം, ദൈവത്തിന്റെ പിന്നാലെ പോകുന്നത് വളരെ അനുഗ്രഹീതമായ ഒരു ജീവിതമാണ്. നമ്മൾ ഓർക്കണം, പാപിയിൽ ഒന്നാമൻ എന്നുള്ള ആ മനോഭാവം അത് നമ്മളെ ക്രിസ്തീയ ജീവിതത്തിന്റെ പുതിയ പുരോഗതിയിലേക്ക് നമ്മളെ നയിക്കും. നമുക്ക് ആ മനോഭാവത്തിൽ എപ്പോഴും നിൽക്കാനായിട്ട് കഴിയുമോ? അതോ കാലങ്ങൾ കഴിയുമ്പോൾ, ഞാനിപ്പോ കുറച്ച് ഭേദമാണ്. ആദ്യമൊക്കെ സഭയിൽ വന്നപ്പോൾ പാപിയിൽ ഒന്നാമനായിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ കുറച്ച് ഭേദമാണ്. ഞാൻ ഇരിക്കുന്നുണ്ട്, ദൈവജനം സംസാരിക്കുന്നുണ്ട്, മീറ്റിങ്ങൾക്ക് കൃത്യമായിട്ട് വരുന്നുണ്ട്. ഇതാണോ നീ ഞാൻ കാണുന്നത്? നമുക്ക് മടങ്ങി വരാം, നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ വരാം. ഇത് ക്രിസ്തീയരുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. നമ്മൾ എത്രത്തോളം നമ്മുടെ പാപാവസ്ഥയെ കാണുമോ അത്രത്തോളം നമുക്ക് രക്ഷയുണ്ട്, രക്ഷയുണ്ട്. ദൈവരാജ്യത്തിലേക്കുള്ള ധാരാളമായ പ്രവേശനം, ധാരാളമായ പ്രവേശനമുണ്ട്. എങ്ങനെ? ആ പാപികൾ ഒന്നാമനാണെങ്കിലേ ഓ ആ പാപികളെ രക്ഷിപ്പാനാണ് കർത്താവ് വന്നത്. നാം എത്രത്തോളം പാപിയാകുന്നു അതിനനുസരിച്ച് ദൈവത്തിന്റെ രക്ഷ നമുക്ക് സ്വായത്തമാക്കാനായിട്ട് കഴിയും. ഓ, ദൈവരാജ്യത്തിലേക്ക് ധാരാളമായ പ്രവേശനം നമുക്ക് ലഭിക്കാനായിട്ട് കഴിയും. ഇത് ക്രിസ്തീയതയുടെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ എത്രത്തോളം പാപിയാണോ എന്നുള്ള ആ മനോഭാവത്തിൽ നിൽക്കുമോ കർത്താവ് അത്രത്തോളം നമ്മളെ ദൈവരാജ്യത്തിന് അർഹരായിട്ട് അംഗീകരിക്കും. ദൈവരാജ്യം എന്ന് പറയുമ്പോൾ റോബർട്ട് കെല്ലിന്റെ ലേഖനം 14-ാം അധ്യായത്തിൽ നമുക്കറിയാം. ഓ, അതെന്തല്ല, ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. സഹോദര സഹോദരി, പാപിയാണ് ഞാൻ എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ അതേ കാര്യത്തിൽ നമ്മൾ നിന്നാൽ അത് നമ്മളെ ദുഃഖത്തിലേക്കല്ല നയിക്കുന്നത്. ചിലത് വിചാരിക്കുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കഠിന ദുഃഖത്തിലാണോ? അങ്ങനെയല്ല, ദൈവരാജ്യത്തിലേക്ക് ധാരാളമായ പ്രവേശനമാണ് ലഭിക്കുന്നത്. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. ഏറ്റവും പാപിക്കാണ് ഏറ്റവും വലിയ സന്തോഷം. ആ ഇത് ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു പാരഡോക്സാണ്, വൈരുദ്ധ്യമാണ് എന്നൊരു സഹോദരൻ ഒരിക്കലും പറഞ്ഞത് നമുക്കറിയാമല്ലോ. നമുക്കൊരിക്കലും ആത്മീയരാണ് എന്ന് ചിന്തിച്ച് ആത്മീയമായ ഒരു നിഗളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഒരിക്കലും ഇടയാകരുത്. ആത്മീയമായ നിഗളമാണ് ഓ ലൂസിഫർ എന്ന് പറയുന്ന ഒന്നാം തരം വാലാഖയെ ഒരു പിശാചാക്കി മാറ്റിയത്. മറ്റൊന്നുമല്ല. നമുക്ക് എപ്പോഴും ദൈവസന്നിധിയില് ഏറ്റവും താഴ്ന്ന നിലയിൽ നിൽക്കാം, ഈ താണ പൊസിഷനിൽ നിൽക്കാം. കർത്താവേ കർത്താവേ, ഞാന് നിന്റെ അടുത്തേക്ക് വരുന്നു. ആദ്യം നിന്നെ കണ്ടുമുട്ടിയ ഒരു പാപിയെപ്പോലെ നിങ്ങൾക്ക് തടിച്ച് കരഞ്ഞു വന്ന അതേ പൊസിഷനിൽ തന്നെ എനിക്ക് ക്രിസ്ത്യൻ ജീവിതത്തിൽ 25 വർഷത്തിന് ശേഷവും നിൽക്കണം കർത്താവേ. അല്ലാതെ ഈ സീനിയോറിറ്റി വന്നു എന്റെ തലയില് എന്നെ ആ നിലയില് തല ചേർക്കാനായിട്ട് അനുവദിക്കരുത്. ഓരോ ദിവസവും കർത്താവിനെ കൂടുതൽ എനിക്ക് സ്നേഹിക്കണം, മറ്റുള്ളവരെ കൂടുതലും വെറുതെ വിടണം. ഓ ലഭിക്കുന്ന എന്റെ ജീവിതത്തിൽ നീ അനുവദിക്കുന്ന കാര്യങ്ങളുടെ മുമ്പാകെ പരാതിയില്ലാത്തവരായിട്ട് എനിക്ക് നിൽക്കണം. അനുഗ്രഹീതമായ ഒരു ജീവിതമാണ് പാപികളിൽ ഉണ്ടാമൻ എന്നുള്ള നിലയിൽ പൗലോസ് നിൽക്കുമ്പോൾ അത് ഒരു ക്രിസ്തീയ ജീവിതത്തിലെ ഒരു വലിയ ഒരു അനുഗ്രഹത്തിലേക്കുള്ള ഒരു സൂത്രവാക്യമായിട്ട് നമ്മൾ അതിനെ കാണണം. നമുക്ക് ആ നിലയിൽ നമ്മളെ നമ്മുടെ വ്യക്തിപരമായ തലത്തിൽ നമുക്ക് അതിനെ സ്വീകരിക്കാം. ഈ വചനങ്ങളാലെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.